ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി സംസ്ഥാനത്തിന് പ്രതിസന്ധിയുണ്ടാക്കിയതായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപിയുടെ പുതിയ ദേശീയ അധ്യക്ഷനായി നിതിൻ നബിൻ ചുമതലയേറ്റു. ശബരിമലയിൽ 100 കോടിയോളം രൂപയുടെ വൻ കൊള്ളയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വഡോദരയിൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് വൈകിട്ട് 7:30 മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി കേരളത്തിൽ പ്രതിസന്ധിയുണ്ടാക്കിയതായി ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് കടമെടുപ്പ് പരിധി കുറച്ചത് കേരളത്തിന് തിരിച്ചടിയായെന്നും പൊതുവിപണിയിലെ വായ്പയിൽ കേന്ദ്രം കുറവ് വരുത്തിയെന്നും ഗവർണർ അറിയിച്ചു. 10 വർഷത്തിനിടയിൽ സംസ്ഥാന ഗവൺമെന്റ് പവർകട്ട് ഇല്ലാതെ വൈദ്യുതി വിതരണം നടത്തിയതായും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാന ഗവൺമെന്റ് വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറഞ്ഞെന്നും ഗവർണർ പറഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അറിയിച്ചു. നിലവിലെ മന്ത്രിസഭയുടെ അവസാന സംസ്ഥാന ബജറ്റ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ മാസം 29-ന് അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭ ഇന്നേക്ക് പിരിഞ്ഞു. നാളെ രാവിലെ 9-ന് സഭ വീണ്ടും ചേരും. നിയമസഭാ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മാറ്റം വരുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗവർണർ വായിക്കാതെ വിട്ട ഭാഗങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ വായിക്കുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. ഗവർണർ വായിക്കാതെ വിട്ട ഭാഗങ്ങൾ അംഗീകരിക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. നിയമസഭാ ബജറ്റ് സമ്മേളനം ആരംഭിച്ചതോടെ മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിനെ രാഷ്ട്രീയ കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബജറ്റ് ജനപ്രിയമാകുമെന്നാണ് പൊതുവെ കരുതുന്നത്. 3-ാം LDF ഗവൺമെന്റ് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ജനപ്രിയ ബജറ്റിന് സാധിക്കുമെന്ന് മുന്നണി നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. ഈ മാസം 29-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അഷ്വേർഡ് പെൻഷൻ സ്കീം ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. സംസ്ഥാനത്തെ പരമ്പരാഗത കരകൌശല കാർഷിക മേഖലയ്ക്ക് പുനരുജ്ജീവനം നൽകുന്ന പദ്ധതി പ്രഖ്യാപനവും ബജറ്റിലുണ്ടാവുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ബിജെപിയുടെ പുതിയ ദേശീയ അധ്യക്ഷനായി നിതിൻ നബിൻ ചുമതലയേറ്റു. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് റിട്ടേണിംഗ് ഓഫീസർ ഡോക്ടർ കെ ലക്ഷ്മണാണ് നബിനെ പാർട്ടി പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, നിതിൻ ഗഡ്കരി എന്നിവർ നബിന് ആശംസകൾ നേർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ഇന്ത്യ $47 ബില്യൻ റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിലൂടെ $30 ബില്യൻ ലഭിച്ചു. രാജ്യത്തെ 3-ാമത്തെ വലിയ കയറ്റുമതി ഇനമാണ് ഇലക്ട്രോണിക്സ് എന്നും 2015 മുതൽ ഇലക്ട്രോണിക് കയറ്റുമതി 11 മടങ്ങ് വർദ്ധിച്ചുവെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കർത്തവ്യപഥിൽ 77-ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ 10,000-ൽ പരം വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വരുമാന വളർച്ച, തൊഴിൽ, സ്റ്റാർട്ടപ്പുകൾ, കണ്ടുപിടുത്തങ്ങൾ, ഗവൺമെന്റ് പദ്ധതികൾ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥികളായി എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന് മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. കർണാടകയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹവും പിന്നോട്ടു പോക്കുമാണെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ദശകങ്ങളായി രാജ്യം കൈവരിച്ച പുരോഗതിയെ തകർക്കുന്ന തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും CPIM യോജിക്കാൻ കഴിയില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതകൾക്കുമെതിരെ പൊരുതുന്ന ഇന്ത്യയിലെ പ്രധാന സംഘടനയാണ് CPIM എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ CPIM മാധ്യമങ്ങൾ ബോധപൂർവ്വം പ്രചാരണം നടത്തുകയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ശബരിമലയിൽ നടന്നത് 100 കോടിയോളം രൂപയുടെ വൻ കൊള്ളയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ കൂടുതൽ പേർ കുടുങ്ങുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണക്കൊള്ളക്കേസിൽ ജയിലിൽ ആയ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്ത CPIM തനിനിറം വ്യക്തമാണെന്നും അതാണ് ശബരിമല സ്വർണക്കൊള്ള കാണിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന SIT സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അതിനാൽ സംസ്ഥാന ഗവൺമെന്റിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന കേന്ദ്ര അന്വേഷണത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നതായും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശബരിമലയിൽ മകരവിളക്ക് കാലത്തിന് സമാപനമായി. നട രാവിലെ 6:45 അടച്ചു. തിരുവാഭരണ മടക്ക ഘോഷയാത്ര ആരംഭിച്ചു. റാന്നി പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നാളെ രാവിലെ 11:30 തിരുവാഭരണ ചാർത്തൽ നടത്തും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
രാവിലെ 5 നട തുറന്ന ശേഷം ഗണപതി ഹോമവും തുടർന്ന് സന്നിധാനത്ത് പന്തളം രാജപ്രതിനിധി അയ്യനെ സന്ദർശിച്ച ശേഷം 18-ാം പടി ഇറങ്ങി. തുടർന്ന് മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി നടയടച്ച് ആചാരപരമായ ചടങ്ങുകൾ നടത്തി. മേൽശാന്തി രാജപ്രതിനിധിക്ക് താക്കോൽക്കൂട്ടം നൽകി. തുടർന്ന് താക്കോൽക്കൂട്ടവും മാസപൂജയ്ക്കായെന്ന സങ്കല്പത്തിൽ പണക്കിഴിയും രാജപ്രതിനിധി ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന് കൈമാറി. തുടർന്ന് പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര സംഘത്തിന്റെ മടക്കയാത്രയും ആരംഭിച്ചു. ഈ മാസം 23 വൈകിട്ട് തിരുവാഭരണ സംഘം പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ തിരികെയെത്തും. ശബരിമല നട കുംഭമാസ പൂജയ്ക്കായി അടുത്ത മാസം 12 വീണ്ടും തുറക്കും.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ കേസിലെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. കൊല്ലം വിജിലൻസ് കോടതി വൈകാതെ വിധി പറയും. പോറ്റിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യാൻ ശ്രീകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന SIT അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി. ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. ചോദ്യം ചെയ്ത ശേഷം ഇന്ന് വൈകിട്ട് ശ്രീകുമാറിനെ തിരികെ കോടതിയിൽ ഹാജരാക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഇന്ന് 21 സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത 13 നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൂടുതൽ തെളിവെടുപ്പിന് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും. വാതിൽപ്പാളി, പ്രഭ, മണ്ഡലപാളി എന്നിവയാണ് പരിശോധന നടത്തുക. ഇന്നലെ വൈകിട്ട് ശബരിമലയിലെത്തിയ 2 അന്വേഷണ സംഘത്തോടൊപ്പം ഇന്ന് കൂടുതൽ പേർ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. വഡോദരയിൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വഡോദര BCS സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരള ടീം അസമിലെത്തി. കേരള പോലീസ് താരം ജി സഞ്ജുവിന്റെ നേതൃത്വത്തിൽ 22 താരങ്ങൾ ഉൾപ്പെടെ 28 പേരാണ് പുറപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി എം സുരേഷ് ബാബു.
കഴിഞ്ഞ തവണ കലാശക്കളിൽ കൈവിട്ട കപ്പ് തിരിച്ചുപിടിക്കാൻ കേരളത്തിന്റെ സംഘം അസമിലെത്തി പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്ന് 2,000 അടിയോളം ഉയരത്തിലുള്ള വയനാട് ജില്ലാ സ്റ്റേഡിയത്തിൽ സന്നാഹങ്ങൾ പൂർത്തിയാക്കിയാണ് 1,500 മുതൽ 3,300 അടിയോളം ഉയരത്തിലുള്ള അസമിലെ മൈതാനങ്ങളിൽ കേരളം പൊരുതാനെത്തിയിരിക്കുന്നത്. സർവീസസ്, പഞ്ചാബ്, ഒഡീഷ, മേഘാലയ, റെയിൽവേസ് എന്നീ കരുത്തർക്കൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് കേരള സ്ക്വാഡ്. വ്യാഴാഴ്ച രാവിലെ 9 സിലാപത്ത സ്റ്റേഡിയത്തിൽ കരുത്തരായ പഞ്ചാബുമായാണ് ആദ്യ മുഖാമുഖം. 6 തവണ സന്തോഷ് ട്രോഫിയിൽ ബൂട്ടണിയുന്ന ആലുവ സ്വദേശി ജി സഞ്ജു നയിക്കുന്ന ടീം സൂപ്പർ ലീഗ് കേരളയിൽ മികവ് തെളിയിച്ച ഒരുപിടി താരങ്ങൾ ഉൾപ്പെട്ടതാണ്. 22 ടീമിൽ 13 പേർ കഴിഞ്ഞ വർഷങ്ങളിൽ സന്തോഷ് ട്രോഫി കളിച്ച് പരിചയ സമ്പന്നരുമാണ്.
ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ സൈന നെഹ്വാൾ വിരമിച്ചു. 2016 റിയോ ഒളിമ്പിക്സിനിടെ കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്നാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2 വർഷത്തോളമായി പരിക്കിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതിരുന്ന താരം വിരമിക്കുന്നതായി അറിയിക്കുകയായിരുന്നു. 46-ാമത് സംസ്ഥാന ടെക്നിക്കൽ കലോത്സവം മറ്റന്നാൾ മുതൽ ഈ മാസം 25 തൃശൂരിൽ അരങ്ങേറും. 22 വൈകിട്ട് ടൌൺ ഹാളിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് സ്വർണ്ണവില 760 രൂപ ഉയർന്ന് പവന് 1,80,000 രൂപയായി. ഗ്രാമിന് 95 രൂപ കൂടി 13,500 രൂപയാണ് വില. പ്രധാന വാർത്തകൾ. ലോക്സഭാ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി സംസ്ഥാനത്തിന് പ്രതിസന്ധിയുണ്ടാക്കിയതായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനായി നിതിൻ നബിൻ ചുമതലയേറ്റു. ശബരിമലയിൽ 100 കോടിയോളം രൂപയുടെ വൻ കൊള്ളയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വഡോദരയിൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് വൈകിട്ട് 7:30 മുംബൈ ഇന്ത്യൻസിനെ നേരിടും.